ലൂക്കോസ് അധ്യായം 17. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഇടർച്ചയ്ക്കുള്ള സന്ദർഭങ്ങൾ വരാതിരിക്കയില്ല. എന്നാൽ ഇടർച്ചയുണ്ടാക്കുന്നവന് ഹാ കഷ്ടം. ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ചയുണ്ടാക്കുന്നതിനേക്കാൾ അവന് നല്ലത് അവന്റെ കഴുത്തിൽ തിരികല്ലുകെട്ടി അവനെ കടലിൽ തള്ളുന്നതാണ്. അവന് ഏറെ നല്ലത്. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ സഹോദരൻ പാപം ചെയ്താൽ അവനെ ശാസിക്കുക. അനുതപിക്കുന്നുവെങ്കിൽ അവനോട് ക്ഷമിക്കുക. അവൻ നിന്നോട് ഒരു ദിവസത്തിൽ 7 തവണ പാപം ചെയ്യുകയും 7 തവണയും മടങ്ങിവന്ന് ഞാൻ അനുതപിക്കുന്നു എന്ന് നിന്നോട് പറയുകയും ചെയ്യുന്ന പക്ഷം അവനോട് ക്ഷമിക്കുക.
അപ്പോസ്തലന്മാർ കർത്താവിനോട്,
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ
എന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു,
നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പുഴുത് കടലിൽ നട്ടുപോക എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും. അത് നിങ്ങളെ അനുസരിക്കുകയും ചെയ്യും. നിങ്ങളിൽ ഒരാൾക്ക് നിലമുഴുകയോ ആടിനെ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ വന്ന് ഭക്ഷണത്തിനിരുന്നു കൊള്ളുക എന്ന് അവനോട് പറയുമോ? എനിക്ക് അത്താഴം തയ്യാറാക്കുക, അരകെട്ടി ഞാൻ തിന്നുകുടിച്ചു തീരുന്നതുവരെ എനിക്ക് ശുശ്രൂഷ ചെയ്യുക എന്നല്ലേ പറയുക? തന്നോട് കൽപ്പിച്ചത് ആ ദാസൻ ചെയ്തതുകൊണ്ട് അവൻ അവനോട് കൃതജ്ഞത പ്രകടിപ്പിക്കുമോ? അങ്ങനെ നിങ്ങളും നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ അയോഗ്യരായ ദാസരാകുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം നിറവേറ്റിയതേയുള്ളൂ എന്ന് പറയുക.
യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശമര്യയുടെയും ഗലീലയുടെയും അതിരിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കുഷ്ഠം ബാധിച്ച 10 പേർ അദ്ദേഹത്തെ കണ്ടു. അവർ അകലെ നിന്നുകൊണ്ട്, എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവരെ കണ്ടിട്ട് അദ്ദേഹം,
നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക
എന്ന് അവരോട് പറഞ്ഞു. അവർ പോകുമ്പോൾ തന്നെ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരാൾ തനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് മടങ്ങി വന്നു. അയാൾ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അയാൾ ശമര്യക്കാരൻ ആയിരുന്നു.
10 പേരും ശുദ്ധരായി തീർന്നില്ലേ? 9 പേർ എവിടെ? മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ അന്യജാതിക്കാരനെ അല്ലാതെ ആരെയും കാണുന്നില്ലല്ലോ.
യേശു പറഞ്ഞു. പിന്നെ അദ്ദേഹം അവനോട്,
എഴുന്നേറ്റു പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു
എന്നു പറഞ്ഞു. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഒരിക്കൽ പരീശന്മാർ ചോദിച്ചതിനുത്തരമായി യേശു പറഞ്ഞു,
ദൈവരാജ്യം ദൃശ്യമായ അടയാളങ്ങളോടുകൂടെ അല്ല വരുന്നത്. ദൈവരാജ്യം ഇതാ ഇവിടെയെന്നോ അതാ അവിടെയെന്നോ ആളുകൾ പറയുകയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ആകുന്നു.
അനന്തരം അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു,
മനുഷ്യപുത്രന്റെ ദിനങ്ങളിൽ ഒന്ന് കാണുവാൻ നിങ്ങൾ കൊതിക്കുന്ന കാലം വരും. കാണുകയില്ലതാനും മനുഷ്യർ നിങ്ങളോട് അതാ അദ്ദേഹം അവിടെ അഥവാ ഇതാ അദ്ദേഹം ഇവിടെ എന്ന് പറയും. നിങ്ങൾ പോകരുത്, അവരെ അനുഗമിക്കുകയും അരുത്. മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്ഷണത്തിൽ ജ്വലിച്ച് എല്ലായിടവും പ്രകാശിതമാക്കുന്ന മിന്നൽ പോലെയായിരിക്കും. എന്നാൽ അവൻ ആദ്യം അനവധി കഷ്ടങ്ങൾ സഹിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും ചെയ്യേണ്ടതാകുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളുകളിലും സംഭവിക്കും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയമുണ്ടായി എല്ലാവരെയും നശിപ്പിക്കുകയും ചെയ്ത സമയം വരെ ജനങ്ങൾ തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ലോത്തിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ജനങ്ങൾ തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ടുപോയ ദിവസത്തിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധവും വർഷിക്കുകയും അവരെ എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. അന്ന് വീടിന്റെ മേൽക്കൂരയിൽ ഇരിക്കുന്നവൻ അകത്തുള്ള സാധനങ്ങൾ എടുക്കേണ്ടതിന് ഇറങ്ങിപ്പോകരുത്. അതുപോലെ വയലിൽ ആയിരിക്കുന്നവനും ഒന്നിനു വേണ്ടിയും തിരികെ പോകരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. തന്റെ ജീവനെ ഭദ്രമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവൻ അതിനെ കളയും. തന്റെ ജീവനെ കളയുന്നവൻ അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. രണ്ടു സ്ത്രീകൾ ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ടുപേർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും.
കർത്താവേ, എവിടെ?
അവർ ചോദിച്ചു. അതിന് അദ്ദേഹം,
ശവമുള്ളിടത്ത് കഴുകന്മാർ കൂടും
എന്ന് ഉത്തരം പറഞ്ഞു.